2024 ഏപ്രിൽ 26 വെള്ളിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ഇലക്ഷൻ കാലത്തെ ഇടിവെട്ടുകൾ. കെ പി സജീവൻ എഴുതുന്നു. കേരളം ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും വിവാദങ്ങളും ആക്ഷേപ ശരങ്ങളും സൈബർ യുദ്ധവും കളം നിറഞ്ഞൊരു തെരഞ്ഞെടുപ്പ് ആദ്യമാകും. പതിവായി വികസനവും സർക്കാർ വിരുദ്ധതയുമാണ് സംസ്ഥാനത്ത് വോട്ട് ചർച്ച ആകാറുള്ളതെങ്കിൽ ഇത്തവണ ആരോപണ പ്രത്യാരോപണങ്ങളുടെ അങ്കത്തട്ടാണ് പോളിംഗ് ബൂത്തിലേക്കുള്ള അവസാന ചൂടുവരെ ചൂടുപിടിച്ചു നിന്നത്. ഈ വാദപ്രതിവാദങ്ങളും ആരോപണങ്ങളും മറ്റും ഏത് പക്ഷത്തിന് വോട്ടാകും, ഏത് പക്ഷത്തെ വോട്ടുകൾ ചോർത്തും. കൊച്ചു കൊച്ചു ഭൂകമ്പങ്ങൾ. തീ പാറുന്ന മത്സരം നടക്കുന്ന വടകരയിലായിരുന്നു ഇത്തവണ ആരോപണ പ്രത്യാരോപണങ്ങളുടെ പ്രധാന കളരി. വടകരയിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് പോസ്റ്ററുകൾ വരെ തയ്യാറാക്കിക്കഴിഞ്ഞ് കെ മുരളീധരന്റെ തൃശൂരിലേക്കുള്ള ചൂടുമാറ്റം യു ഡി എഫ് പാളയത്തെ അങ്കലാപ്പിലാക്കിയതിനിടയിലാണ് പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം ഉണ്ടായി സി പി എം പ്രവർത്തകൻ മരിക്കുന്നത്. അത് വടകരയിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം തെരഞ്ഞെടുപ്പ് ചർച്ചയായി. ടി പി വധവും തുടർ കോടതി വിധികളുമായി കളത്തിലിറങ്ങിയ ഷാഫിക്കും അത് നല്ല വടിയായി. അതങ്ങനെ ചൂടുപിടിച്ച് മുന്നോട്ടു പോകുമ്പോൾ ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജ മറ്റൊരു ബോംബ് പൊട്ടിച്ചു. തന്റെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നു. കേരളത്തിലെത്തിയ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വരെ അത് ഏറ്റുപിടിച്ചു. ശൈലജ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഷാഫി തിരിച്ചു. കേസിൽ അറസ്റ്റുകൾ വരെ ഉണ്ടായി. വിജയനും രാഹുലും. ഏതാണ്ട് ഒരു മാസത്തോളമായി രാഹുൽ പിണറായി യുദ്ധം തുടങ്ങിയിട്ട് രാജ്യത്ത് മോദി രണ്ട് മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ചിട്ടും കേരള മുഖ്യമന്ത്രിയോട് എന്താണ് സോഫ്റ്റ് കോർണർ എന്നായിരുന്നു രാഹുലിന്റെ ചോദ്യം. പിന്നീട് അങ്ങോട്ട് ദിവസവും പരസ്പരം വെല്ലുവിളിയായി. തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാത്ത സങ്കടവും കൊണ്ട് നടക്കുന്ന രാഹുൽ മോദിക്കെതിരെ ഒന്നും മിണ്ടാത്തത് എന്തെന്നായിരുന്നു പിണറായിയുടെ തിരിച്ചടി. അതിനുള്ള രാഹുലിന്റെ മറുപടി പിണറായി തന്നെ ആക്രമിക്കുമ്പോൾ മോദി വെറുതെ വിടുന്നത് പരസ്പര ധാരണയുടെ പുറത്തെന്നായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇരു പാർട്ടിയുടെയും നേതാക്കൾ ഇത് ഏറ്റുപിടിച്ചു. പൌരത്വം എന്ന തുറപ്പ് ചീട്ട്. കേരളത്തിൽ എൻഡിഎ ഒഴികെ ഇരു മുന്നണികളും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരേപോലെ ഉയർത്തിയത് പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധം. പകൽ റാലികളും രാത്രി റാലികളുമായി ഇരുപക്ഷവും ന്യൂനപക്ഷ വോട്ടുകൾ പെട്ടിയിലാക്കാൻ പൌരത്വത്തെ ആയുധമാക്കി. കേരളത്തിന്റെ മുസ്ലിം മനസ്സ് ഏത് മുന്നണിയിലേക്ക് ചാഞ്ചാടും എന്നതിൽ ഇത്തവണ പൌരത്വ നിയമത്തിനെതിരായ പ്രതിഷേധങ്ങളും കാരണമാകും. ചെറിയ സിനിമയല്ല കേരള സ്റ്റോറി. തിരഞ്ഞെടുപ്പ് പ്രചാരണ കോലാഹലങ്ങൾക്കിടെ വിവാദ ചിത്രം കേരള സ്റ്റോറിയുടെ പ്രദർശനമായി ഇടുക്കി രൂപത രംഗത്തെത്തിയത് കേരളത്തിലെ ഇടത് വലത് കക്ഷികളുടെ വലിയ പ്രതിഷേധത്തിനിടയാക്കി. സംഘപരിവാറിന് വേണ്ടിയാണ് ഇത്തരം നീക്കങ്ങളെന്നും ഇതെന്നും കേരളീയ മനസ്സിൽ വില പോകില്ലെന്നും നേതാക്കൾ പ്രചാരണ വേദികളിൽ ഉന്നയിച്ചു. ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ താമരശ്ശേരി തലശ്ശേരി രൂപതകളും ചിത്രം ഏറ്റെടുത്തു. കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടുകൾക്ക് പതിവ് വിട്ടുള്ള ചാഞ്ചാട്ടമുണ്ടാകുമോ എന്ന ചോദ്യമാണ് കേരള സ്റ്റോറി പ്രദർശനം ഉയർത്തുന്നത്. കേരള സ്റ്റോറി പ്രദർശനത്തിന് പിന്നാലെ കേരളത്തിലെത്തിയ നരേന്ദ്രമോദി ബിഷപ്പുമാരെ സന്ദർശിച്ചതും സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ അരമനകൾ കയറി ഇറങ്ങിയതും കേരള സ്റ്റോറിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. പേടിപ്പിച്ച് സമസ്ത. ലീഗിന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് ആയ സമസ്തയുടെ ചാഞ്ചാട്ടമാണ് ഇത്തവണ മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും പേടി. അവസാന ലാപ്പിൽ സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി സാദിഖലി തങ്ങളെയും പി എം എ സാലാമിനെയും വിമർശിച്ചതും സമസ്ത മുഖപത്രം തുടർച്ചയായി എൽ ഡി എഫ് പരസ്യം പ്രസിദ്ധീകരിച്ചതും ലീഗുകാർ സുപ്രഭാതം കർത്തിച്ചതും എല്ലാം ഈ പോര് രൂക്ഷമാക്കി. മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളിലും ഭൂരിപക്ഷം ഇടിക്കുന്നതിലും സമസ്ത ഒരു ഘടകമായേക്കാം. അവിടെയും ഇവിടെയും ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാവായ രാഹുൽ ഗാന്ധി രണ്ടാം വട്ടം വയനാട്ടിലേക്ക് ഇറങ്ങിയത് തുടക്കം മുതൽ ഇടത് വലത് യുദ്ധമായി. രാജ്യവ്യാപകമായി ഇടതുപക്ഷവും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുമ്പോൾ ഇത്തവണ രാഹുലിന് വയനാട് ഒഴിവാക്കാമായിരുന്നു എന്നാണ് ഇടത് വിമർശനം. മാത്രമല്ല രാഹുലിനെതിരെ മത്സരിക്കുന്നതാകട്ടെ ദേശീയ തലത്തിൽ പേരുകേട്ട ഇടത് നേതാവ് ആനി രാജയും. ഇടതിനൊപ്പം എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും കൂട്ടരും ഇത് വലിയ പ്രചാരണ ആയുധമാക്കി. ഇന്ത്യ സഖ്യം പൊളിഞ്ഞെന്ന് മോദി വരെ കളിയാക്കി. പൂരം കലക്കി മീൻപിടുത്തമോ? പതിവ് വിട്ട് ഇത്തവണ ഒട്ടും പ്രതീക്ഷിക്കാതെ തൃശൂർ പൂരം കലങ്ങിയതും വലിയ ചർച്ചയായി. മുഖം രക്ഷിക്കാൻ കമ്മീഷണറെ മാറ്റാൻ ഇടത് സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടിയെങ്കിലും തീപാറും ത്രികോണ പോരാട്ടം നടക്കുന്ന തൃശൂരിന്റെ ഗതി വിഗതികളെ ഇത് ബാധിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. രാജസ്ഥാനിലെ മഹാബോംബ്. അവസാന ലാപ്പിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ വെടിപൊട്ടിച്ചത്. അനർഹമായി മുസ്ലിം വിഭാഗത്തിനായി കോൺഗ്രസ് വികസനം അട്ടിമറിക്കുന്നുവെന്ന പ്രസംഗം ഉത്തരേന്ത്യയെക്കാൾ പിടിച്ചുകുലുക്കിയത് കേരളത്തെയാണ്. ഇടതും വലതും മോദിയെ മുൻനിർത്തി മുസ്ലിം വിഭാഗത്തെ ആശ്വസിപ്പിച്ച് വോട്ട് പിടിക്കാനും തുടങ്ങി. അൻവറിന്റെ കെണി. വിവാദ പ്രസംഗങ്ങളുടെ രാജാവാണ് പണ്ടേ പി വി അൻവർ. പിണറായി വിജയനെ സന്തോഷിപ്പിക്കാനാണെങ്കിലും രാഹുലിനെ DNA ടെസ്റ്റിന് വിധേയമാക്കണമെന്ന അൻവറിന്റെ പരാമർശം കോൺഗ്രസിനെയും ലീഗിനെയും വെല്ലാതെ പൊള്ളിച്ചിട്ടുണ്ട്. ഇടത് സ്ഥാനാർത്ഥികൾക്ക് മലപ്പുറത്ത് കിട്ടാനുള്ള വോട്ടുകൾ കൂടി അത് വെള്ളത്തിലാകും എന്നാണ് അടക്കം പറച്ചിൽ. ദല്ലാളും ചില ഇടപാടുകളും പതിവായി തിരഞ്ഞെടുപ്പ് കാലത്ത് ബോംബ് കൊണ്ടിറങ്ങുന്നത് ദല്ലാൾ നന്ദകുമാറിന്റെ രീതിയാണ്. ദല്ലാളിനെ ആരിറക്കുന്നു എന്ന ചോദ്യം എക്കാലവും ബാക്കി. ഇത്തവണ ശോഭാ സുരേന്ദ്രൻ അനിൽ ആന്റണിയും പണം വാങ്ങിയെന്നാണ് ആരോപണം. രണ്ടുപേരും ഇത് പുച്ഛിച്ചു തള്ളിയെങ്കിലും അവസാന വേളയിൽ അതും ചർച്ചയായി. വിവാദങ്ങളുടെ പട്ടിക ഇങ്ങനെ നീളുമ്പോൾ ഓരോ മണ്ഡലത്തിലും ചെറിയ ചെറിയ വാദങ്ങളും വിവാദങ്ങളും ആരോപണങ്ങളും വേറെയും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ആർക്കൊക്കെ ഗുണം ചെയ്യുമെന്നും ആർക്കൊക്കെ ദോഷം ചെയ്യുമെന്നും അറിയാൻ ജൂൺ 4 വരെ കാക്കണം.